2024 March 31 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സ്നേഹത്തിന്റെ ഉയർപ്പ്. മ്യൂസ് മേരി ജോർജ് എഴുതുന്നു, ഓരോ പ്രാർത്ഥനയിലും ഉടലാർന്ന് വീർക്കുന്ന സ്നേഹസ്വരൂപമായി ഈസ്റ്റർ നിർബന്ധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പൂർവാധികം ശക്തിയോടെ ഒരാൾ ജീവിക്കുന്നു എന്നത് സ്നേഹവിശ്വാസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന അനുഭവമാണ്. ശൂന്യമായ കല്ലറ ദർശിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ബൈബിളിൽ സുവിശേഷകന്മാരെ എല്ലാം അറിയുന്നുണ്ട്. ശരീരത്തെ രക്തമെല്ലാം വാർന്നുപോയി കുരിശിൽ മരിച്ച പ്രിയപ്പെട്ടവന്റെ ശരീരം ശിലകളാൽ പൊതിഞ്ഞ് ബന്ധിച്ച് മറ്റാരെയും അതുവരെ വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടക്കം ചെയ്യുന്നത് നോക്കി മനസ്സിൽ ആ സ്ഥലം അടയാളമിട്ടുവെച്ച് സ്ത്രീകളാണ് കല്ലറയിൽ സുഗന്ധ ദ്രവ്യങ്ങൾ അർപ്പിക്കാനെത്തിയത്. അത് സാബത്ത് ദിനത്തിന്റെ പിറ്റേന്ന്, അതായത് ആഴ്ച വട്ടത്തിന്റെ 1 ദിനമായിരുന്നു. മഗ്ദലക്കാരിത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമ എന്നും യോഹന്ന എന്നും വിശേഷിപ്പിക്കുന്ന സ്ത്രീയുമായിരുന്നു അവർ. ഉയർത്തെഴുന്നേറ്റ് അവരുടെ പ്രിയപ്പെട്ടവനെ ആദ്യം കണ്ടതും അവരാണ്. ഇതൊക്കെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്കെന്നും തോന്നുന്ന ഒരു കാര്യം, ഉയർപ്പെന്നത് മരണത്തിന്റെ പരാജയമല്ലേ എന്നാണ്. നിർബന്ധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പൂർവാധികം ശക്തിയോടെ ഒരാൾ ജീവിക്കുന്നു എന്നത് സ്നേഹ വിശ്വാസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന അനുഭവമാണ്. ലോകത്തോട് മുഴുവൻ കരുണയും സ്നേഹവും കാട്ടിയ ചെറുപ്പക്കാരനായാണ് യഹൂദ പൗരോഹിത്യ വർഗവും റോമൻ രാഷ്ട്രീയ അധികാര ശക്തിയും ചേർന്ന് കുരിശിൽ തറച്ച് കൊന്നത്. അവനിൽ അഴപ്പെട്ട വിശ്വാസവും ജീവിതത്തോളം പോന്ന സ്നേഹവും സമർപ്പിച്ചിരുന്ന നിരവധി മനുഷ്യർ ഉണ്ടായിരുന്നു. വിശ്വാസം എന്നത് സ്നേഹത്തിന്റെ കൂടപ്പിറപ്പാണ്. സ്നേഹം എന്നതിന്റെ ഉടൽ രൂപമായ ആ യുവാവിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചു. കുരിശും താങ്ങി ചമ്മട്ടി അടിയേറ്റ് വഴിയിൽ ഇടറി ഇടറി വീണും പിടഞ്ഞ് എഴുന്നേറ്റും പോകുന്ന അവനെ വഴിയിലുടനീളം കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ ഏങ്ങി കരഞ്ഞുകൊണ്ട് പിൻചെല്ലുന്ന കൂട്ടുകാരികളെ വേദനയുടെ നടുവിലും അവൻ അറിയുകയും അവരോട് മിണ്ടുകയും ചെയ്യുന്നുണ്ട്. എന്നെ കുറിച്ച് കരയേണ്ട എന്ന് ആശ്വസിപ്പിക്കുന്നും ഉണ്ട്. പ്രിയപ്പെട്ട അമ്മയെ മരണമുഖത്തും ആ പുത്രൻ ചേർത്തു പിടിക്കുകയും അവരെ അനാഥയാക്കാതെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അമ്മയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പീഡയും വ്യഥയും കണ്ണീരും രക്തവും തിരസ്കാരവും നിന്ദയും മരണവും ഒക്കെ കൊണ്ട് ഭിത്തിയും സംഭ്രമവും ഭയവും മൂടിക്കളഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷമാണ് മരണത്തിന്റെ പരാജയമായ ഉയർപ്പ് ദിനം ഉണ്ടായത്. ആ വിസ്മയത്തിന്റെ പുലരി ഒരുക്കിയത് പ്രിയപ്പെട്ടവർക്ക് മുൻപിലാണ്, അല്ലെങ്കിൽ സമർപ്പിതമായ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിലാണ്. അടിമ ജനതയ്ക്കുള്ള ശിക്ഷയായ കുരിശുമരണത്തിൽ നിന്ന് കഴിഞ്ഞ് കല്ലറയുടെ ദർശനത്തിലേക്ക് എത്തിയ അതിരറ്റ സമർപ്പണത്തിന്റെയും ഇളകാത്ത സ്നേഹശക്തിയുടെ മുന്നിലാണ് കല്ലറയെ മൂടിയിരുന്ന കല്ല് മാറ്റപ്പെട്ടത്. അധികാലത്ത് കല്ലറ സന്ദർശിക്കാൻ കണ്ണീരടക്കിക്കൊണ്ട് മനസ്സിലെ ക്ഷുബ്ധമായ സ്നേഹസമുദ്രത്തിന്റെ തിരുത്തലുകളുമായി കല്ലറയ്ക്കരികിലേക്ക് എത്തുമ്പോൾ അവരുടെ മുൻപിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി ആര് കല്ലും മാറ്റും? സുഗന്ധ വസ്തുക്കൾ കല്ലറയ്ക്കുള്ളിൽ വെക്കണമെങ്കിൽ കല്ലറയുടെ മൂടിയായി വെച്ചിരിക്കുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റേണ്ടതുണ്ട്. പക്ഷേ അവരിവിടെ എത്തുമ്പോൾ കല്ലറ തുറന്നിരിക്കുന്നു, അതിനകം ശൂന്യമായിരിക്കുന്നു. അവർക്ക് മുന്നിൽ മറ്റൊരു ചോദ്യവുമായി ദേവദൂതനുണ്ട്. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത് എന്തിന്? മരിച്ചാലും ജീവിക്കുക എന്നതിന്റെ സാധ്യതയാണ് ആ ചോദ്യം അവരുടെ മുൻപിലേക്ക് വെച്ചത്. കല്ലറയ്ക്കുള്ളിൽ ശരീരം വെച്ചിട്ട് അതിന്റെ മൂടി കൊണ്ട് അത് മൂടുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ലോകവും മൃതരുടെ ലോകവും തമ്മിൽ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. മൃത്യരായവരുടെ ലോകം അടഞ്ഞതും ജീവിച്ചിരിക്കുന്നവരുടെ ലോകം തുറന്നതുമായി മാറുന്നു. ഉയർപ്പിൽ സംഭവിച്ചത് ഈ വേർതിരിവിന്റെ കനത്ത ശിലാപാളി നീങ്ങിപ്പോയി മരണവും സ്വാതന്ത്ര്യത്തിന്റെ തലത്തേക്ക് ഉയർന്നു. അവൻ അവർക്കിടയിൽ നിരന്തര സാന്നിധ്യവും അനുഭവവുമായി മാറി. ലോകം തിരസ്കരിക്കുന്നവരെ സ്നേഹിക്കുക എത്ര സാഹസിക കൃത്രിമ ആണെന്നറിയുമോ? എല്ലാവരും കുറ്റവാളിയായി മുദ്രകുത്തി ഉപേക്ഷിച്ചവനെ മരണത്തിലും ചേർത്തു പിടിക്കുക, കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കാവുന്ന പ്രവൃത്തിയാണ്. പക്ഷേ സ്നേഹം എന്നത് എല്ലാവിധ വ്യാഖ്യാനങ്ങളും നിരാകരിച്ചുകൊണ്ട് അതിന്റേതായ സ്വതന്ത്ര വഴികൾ തിരയുകയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ താഴ്വരയിലും അത് ജീവശക്തിയായി നിലനിൽക്കുന്നു. ഒഴിഞ്ഞ കല്ലറയ്ക്ക് മുൻപിൽ മറിയ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ട ഗുരുവിനെ അല്ലെങ്കിൽ സ്നേഹിതനെ മരണം അപഹരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അവളാണ് അവൾ. കല്ലറയ്ക്കുള്ളിലെ മൃതദേഹം അവൾക്കത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. മൃതഭൂമിയിലും അവനായി സുഗന്ധ വസ്തുക്കൾ കൊണ്ടുവന്നതാണ്. പക്ഷേ അവന്റെ ശരീരം അതിനുള്ളിലില്ല. ഒഴിഞ്ഞ കല്ലറ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഒരു ചോദ്യമായി നിലകൊണ്ടു. അത് സ്നേഹത്തിന്റെ സ്മൃതി കുമിടിയിലൊരു ശൂന്യതയുടെ ഇടമായി മാറി. സ്വയം ഒരു കരച്ചിലായി മാറാനല്ലാതെ അവൾക്കൊന്നിനുമായി അവന്റെ ശരീരം അപഹരിച്ചത് ആരായിരിക്കുമെന്ന ചോദ്യത്തിൽ അവൾ നേരെ കല്ലറ സ്ത്രീക്കുള്ളിലെ ശരീരം തങ്ങളുടെ സ്നേഹവിശ്വാസങ്ങളുടെ സാന്നിധ്യമായി കരുതി ആ സ്ത്രീകൾ എന്തു ചെയ്യാൻ സാധിക്കും? നേരെ മുന്നിൽ കണ്ട ആളിനോട് അവൾ ചോദിച്ചു, അവന്റെ ശരീരം എവിടെ? അവൾ പിന്നെയും പിന്നെയും കരയുകയാണ്. അപ്പോഴവൻ മറിയെ എന്നവളെ വിളിച്ചു. അങ്ങനെ മഗ്ദല കരുതി മറിയ യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷിയായി. സന്തോഷ സംഭ്രമങ്ങളോടെ റബ്യോനി എന്നവൾ മറുവാക്ക് പറഞ്ഞു, ഗുരുവെ, എന്നെ സംബോധന സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രവാഹമായിരുന്നു. അതെ, സ്നേഹവിശ്വാസങ്ങൾ ഇല്ലെങ്കിൽ ഉയർപ്പില്ല. ഉറച്ച സ്നേഹം, പതറാത്ത വിശ്വാസം, അതാണ് ഉയർപ്പിന്റെ കാതൽ. മറിയ ഓടിച്ചെന്ന് യേശുവിന്റെ ശിഷ്യന്മാരോട് ഗുരുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു. ത്രോസ് കല്ലറയിലേക്ക് ഓടിയെത്തി ഗുരുവിന്റെ കല്ലറ പരിശോധിച്ചു. പിന്നീട് യേശു പ്രിയപ്പെട്ടവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയചകിതരായവർക്ക് ഊർജവും പ്രത്യാശയുമായി മാറി. ആ സാന്നിധ്യവും ഉയർപ്പാണ്. ഉയർപ്പാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് സെന്റ് പോൾ പറയുന്നുണ്ട്. ആദ്യത്തെ ഉയർപ്പനുഭവം പറയുന്നതും അത് തന്നെ.